الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب വിജ്ഞാനത്തിലേക്ക് മടങ്ങുക എന്ന ക്ലാസിൻ്റെ രണ്ടാം ഭാഗമാണ് പറയാൻ പോകുന്നത്. വിജ്ഞാനത്തിലേക്ക് മടങ്ങുക എന്നതുകൊണ്ട് നമ്മൾ പുതിയ ഒരു വിജ്ഞാനം ഇവിടെ ഇറക്കുമതി ചെയ്യാനെന്ന് ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട യഥാർത്ഥ സലഫി മൻഹജ് അനുസരിച്ചുള്ള ഇൽമും തർബിയത്തും അതിവിടെ പുനഃസ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സലഫി ഉലമാക്കൾ ആളുകളെ എങ്ങനെ തർബിയ ചെയ്യുന്നു, ആ തർബിയത്തിന്റെ രീതി കഴിവിൽ പടി ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൗതികമായ വിജ്ഞാനത്തിന് എമ്പാടും പ്രാധാന്യം കൽപ്പിച്ച് ദീനീ വിജ്ഞാനത്തെ അവഗണിക്കുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ ആളുകളിൽ കണ്ടുവരുന്നത്. ദീനീ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിനൊന്ന് കുറാനോതാനും പിന്നെ അഞ്ചോർക്ക് നിസ്കരിക്കാനും പഠിക്കുക, കലാസ്, പിന്നുള്ളതൊക്കെ അറാമും അല്ലാതൊക്കെ മൊത്തത്തിൽ നമുക്കറിയുന്നതല്ലേ. കല്ലൊടിക്കാൻ പാടില്ല, വിജയിക്കാൻ പാടില്ല, നോളം അറിയാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല, അതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. ഇന്നെന്താ പഠിക്കാനുള്ളത്? ഈ ഒരു അവസ്ഥയാണ് പല ആളുകൾക്കുള്ളത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊള്ളേണ്ട മതമാണ്. മറ്റു പല മതങ്ങളും അങ്ങനെയല്ല. അത് കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഉപ്പ പറഞ്ഞതും ഉപ്പാപ്പ പറഞ്ഞതൊക്കെയാണ് അവർക്ക് തെളിവ്. മുത്തശ്ശൻ പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞു, അല്ലേ? ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുമാണ് അതിന്റെ അവലംബം. അത് നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ കൊടുക്കാനല്ല, ദീൻ എന്നും ഒന്നാണ്. അത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് ആദ്യമായി കേട്ട സ്വഹാബത്ത് അവരെങ്ങനെ മനസ്സിലാക്കി, അവരിന്ന് ദീന് പഠിച്ച താബിഉകൾ എങ്ങനെ മനസ്സിലാക്കി, തബഅത്താബിഉകൾ എങ്ങനെ മനസ്സിലാക്കി, ആ മൻഹജ് അനുസരിച്ചുള്ള ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഖുർആൻ ക്ലാസ് എടുക്കുക, ഓരോ ഖത്തീബുമാരുണ്ടാക്കുക, പ്രാസംഗികരുണ്ടാക്കുക, ആ പരിപാടി നമുക്കില്ല. ഇവിടെ പ്രാസംഗികരെയും ഖത്തീബുമാരും ഉണ്ടാക്കലല്ല ഇവിടുത്തെ ഉദ്ദേശം. ആളുകളെ ശരിയായ ഇൽമിലേക്ക് കൊണ്ടുവരികയും ജഹിൽ നീങ്ങി യഥാർത്ഥ സലഫി ഇൽമ് അവർക്ക് ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇന്ന് നമ്മൾ പല ആളുകളും തർക്കിക്കാൻ വേണ്ടി പോകും. വേറെ ഏത് വിഷയത്തിൽ തർക്കിക്കണമെങ്കിലും ആ വിഷയത്തിൽ അറിവ് വേണം. പക്ഷെ ദീനിൽ തർക്കിക്കാൻ ഒരു അറിവ് ആവശ്യമല്ല, വെറും യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തർക്കിക്കാൻ പോകുന്ന ആളാണ്. അങ്ങനെ തർക്കം തന്നെ പാടില്ല. അറിവില്ലാത്ത ആളുകൾ ദീനി വിഷയങ്ങളിൽ തർക്കം നടത്തുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്. കാരണം അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്നാണ് നമ്മൾ ദീനിന്റെ പേരിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും പറയുന്നത്, സ്ഥാപിക്കുന്നത്. അപ്പൊ അള്ളാഹു പറയാത്ത ഒരു കാര്യം അള്ളാഹിന്റെ പേരിൽ പറഞ്ഞാൽ, റസൂൽ പറഞ്ഞു എന്ന് സ്ഥിരപ്പെടാത്തൊരു കാര്യം റസൂലിന്റെ പേരിൽ പറഞ്ഞാൽ, അത് രണ്ടും ഗുരുതരമായ കുറ്റമാണ്. അള്ളാഹുവിനോട് വിരോധിച്ച് ഹറാമാക്കിയ കാര്യമാണ് നിങ്ങൾക്ക് അറിവില്ലാത്തത് അള്ളാഹുവിന്റെ പേരിൽ പറയുക എന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മനഃപൂർവ്വം ആരെങ്കിലും എന്റെ പേരിൽ കളവ് കെട്ടി പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ. അപ്പൊ ഇത്ര ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ അറിവില്ലാതെ തർക്കിക്കുന്നത് അത് വലിയ തെറ്റായ കാര്യമാണ്. തർക്കത്തിന് വേണ്ടി പഠിക്കാനും പാടില്ല. നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, അത് നമ്മൾ ശരിയായ ഉലമാക്കളിൽ നിന്ന് പഠിക്കണം. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ എൽമ് നേടുന്നതിലുള്ള ഒരു മൻഹജിയത്ത്, ഒരു ദീനശാസ്ത്രത്തിന്റെ രൂപം, അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മൾ പഠിക്കുന്നത് ദീനാണ്. ആ ദീന് പഠിക്കുന്നത് ശരിയായ സ്രോതസ്സിൽ നിന്നായിരിക്കണം, ശരിയായ സലഫി മാർഗമനുസരിച്ചുള്ള ഉലമാക്കളിൽ നിന്നായിരിക്കണം. ഇവിടെ സെലഫി എന്ന് പറഞ്ഞെടുക്കാൻ കുറെ ആളുകൾ അല്ലേ, എല്ലാവരും ഇപ്പൊ സെലഫിയാണ്. ഏതുപോലെ ആദ്യ കാലഘട്ടത്തിൽ അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന പേര് നമ്മുടെ മുൻഗാമികൾ സ്വീകരിക്കാണ്ടായ കാരണം എന്താ? ഖുർആനിൽ മുഅ്മിനൂൻ, മുസ്ലിമീൻ, മുത്തഖീൻ, മുഹ്സിനീൻ എന്നൊക്കെ പറഞ്ഞ് ആ പേര് മതിയാകാതെ വന്നു. അല്ല, എല്ലാവരും പറയാം ഞാനും മുഅ്മിന, ഞാനും മുത്തഖിയ, ഞാനും മുഹ്സിന. അപ്പോ അതിൽ നിന്ന് യഥാർത്ഥ റസൂൽ സല്ലല്ലാഹു ജീവിത രീതിയെ പിൻപറ്റുന്നവർ ഒരു പേര് വേറെ സ്വീകരിക്കേണ്ടി വന്നു. അതാണ് ഹദീസിൽ ഇസ്തിറാഖ്. മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും, അതിൽ 72 നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രം രക്ഷപ്പെടും എന്ന് പറഞ്ഞ ഹദീസ്. അത് വളരെ പ്രസിദ്ധമായ ഹദീസാണ് അല്ലേ? നമുക്ക് എല്ലാവരും അറിയുന്നതല്ലേ, ബനൂ ഇസ്രായേൽ സമുദായം 72 പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് 73 പിരിയുന്നതാണ്. ആ രക്ഷപ്പെട്ട വിഭാഗത്തെ പറ്റി പറഞ്ഞ ഹദീസ് സഹാബികൾക്ക് 72 എണ്ണത്തും എണ്ണി പറഞ്ഞാട്ട് നബിയെ എന്നവർ ചോദിച്ചില്ല. അത് ആരോ ആകട്ടെ, നമുക്കറിയേണ്ടത് ആരാ രക്ഷപ്പെട്ട വിഭാഗം ആരാണ്, ആ ഫിർഖത്തു നാജി ആരാണ്? അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ്, മാ അലൈഹി യൗമ അസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ, അതിൽ നിന്നാണ് അഹദ് സുന്നാ വൽ ജമാഅ എന്ന പേരുണ്ടായത്. മാ അലൈഹി എന്ന് റസൂൽ പറയുമ്പോൾ ഞാൻ ഏതൊരു മാർഗത്തിലാണ്, അതേതാ, അതാണ് അസ്സുന്ന. വഅസ്ഹാബി എന്ന് പറഞ്ഞതാണിത് അൽ ജമാഅ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഉൾക്കൊണ്ട ദീൻ ഏതോ ആ ദീൻ ഉൾക്കൊള്ളുന്നവർക്ക് പ്രത്യേകം ഒരു പേര് സ്വീകരിക്കേണ്ടി വന്നു. കാരണം എന്താ, എല്ലാവരും ഞാനും മുസ്ലിം ഞാനും മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെടാൻ തുടങ്ങിയപ്പോ യഥാർത്ഥ മുസ്ലിമീങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഒരു നാമം സ്വീകരിക്കേണ്ട അനിവാര്യത നമ്മുടെ മുൻഗാമിയിലേക്കുണ്ടായി. പിന്നെ കുറച്ചിന് കഴിഞ്ഞപ്പോ എല്ലാവരും ഒരു സ്ഥലത്തെ മായത്താണ്. സൂഫിയും അതുപോലെ തന്നെ പല ഉന്നത ഉത്തരവാദങ്ങൾ കൊണ്ടുവന്ന ആളുകളൊക്കെ അഹദ് സുന്നത്തുൽ ജമാഅത്തിന്റെ ആളായി അറിയപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഉലമാക്കൾ അതിലൊന്നും കൂടി ഒന്ന് കൃത്യത വരുത്തിയിട്ട് എന്ന് പറഞ്ഞത് സലഫി എന്ന് പറഞ്ഞത്. അതായത് അഹദ് സുന്നത്തുൽ ജമാഅത്തിന്റെ അതേ നിലപാട് തന്നെയാണ് എന്ത് സലഫി നിലപാട് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും സലഫിയാണ്, ഇപ്പൊ സലഫി അല്ലാത്ത ഒന്നുമില്ല, മനസ്സിലായില്ലേ? എത്രത്തോളം ഇവിടുത്തെ ഹുബൂരികൾ വരെ പറയുകയാണ് ഞങ്ങളാണ് യഥാർത്ഥ സലഫികൾ, സലഫുസ്താലികളുടെ മാർഗം സ്വീകരിച്ചവര് ഞങ്ങളാണെന്ന് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ട് അസരി എന്ന് പറയും. എന്താ അസറിനെ പിൻപറ്റുന്നവർ, അസർ എന്ന് പറഞ്ഞാൽ ഹദീസ്, സഹാബത്തിന്റെ വചനങ്ങൾ, താബിങ്ങളെ വചനങ്ങൾ, ഇതിനൊക്കെ എന്ത് പറയാ അസർ എന്ന് പറയാം. അപ്പൊ അസറിനെ പിൻപറ്റുന്നവരൊക്കെ അസരികൾ എന്ന് നമുക്കിപ്പോ പറയേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും അസരിയാകുമ്പോൾ വേറെ മാറ്റി, കാരണം വേർതിരിച്ച് മനസ്സിലാകുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ദീനീ വിജ്ഞാനം പഠിക്കുന്നതിൽ ദുനിയാവിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആഖിറത്തിനാണ്. ഞാൻ ആദ്യം ഓതി വെച്ച അൽബക്കറ 202 ആയത്തുകൾ ശ്രദ്ധിച്ചോ, ഫമിനന്നാസിമയ്യഖൂലു റബ്ബന ആത്തിന ഫിദ്ദുനിയ, ഞങ്ങൾക്ക് ദുനിയാവിൽ നൽകണേ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്, ദുനിയാവിൽ ഞങ്ങൾക്ക് തരണേ. എന്നാൽ വമാലഹൂഫിൻ ആഖിറത്തിൽ ഖലാഖ്, അങ്ങനെ പറഞ്ഞവർക്ക് ആഖിറത്തിൽ ഒരു അംശവുമില്ല. വമിൻഹും മൻ യഖൂൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. എന്നാൽ മനുഷ്യർ തന്നെ ചില ആളുകളുണ്ട്, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ, ആഖിറത്തിനും ഹസനത്ത് നൽകണേ, നരകശിക്ഷ ഞങ്ങളെ കാത്തു തരയണമേ, ഞങ്ങൾ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഉലായിക്ക ലഹും നസീബും മിമ്മാ കസബു, അവർക്ക് അവർ സമ്പാദിച്ചതിന്റെ വിഹിതം ഉണ്ടായിരിക്കും. വല്ലാഹു ശരീഉൽ ഹിസാബ്, അല്ലാഹു വേഗത്തിൽ കണക്ക് നോക്കുന്നവൻ എത്രയെ. സൂറത്തുൽ ബഖറ 202. അപ്പൊ ദുനിയാവിനെ പാടെ അവഗണിച്ചുകൊണ്ടല്ല നമ്മൾ ശരീഅ വിജ്ഞാനം, ദുനിയാവി വിജ്ഞാനം നേടുന്നത് ദുനിയാവിന് വേണ്ടിയാണ്, ദുനിയാവിലെ ജോലിക്ക് വേണ്ടി സൗകര്യത്തിന് വേണ്ടിയാണ്. ശരീഅ വിജ്ഞാനം എന്ന് പറയുന്നത് അത് മരണം വരെ അവസാന ശ്വാസം വരെ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഹറാമും ഹലാലും അറിയാതെ വന്നാൽ എന്താ സംഭവിക്കുക, എന്താ സംഭവിക്കുക, ഹറാം പറ്റി നമ്മൾ ചെയ്തു പോവും. ഹലാലായ കാര്യങ്ങളെ അല്ല, ഹറാമായ കാര്യങ്ങളെ നമ്മൾ ഹലാലായി തെറ്റിദ്ധരിക്കും. പിന്നെ വിശ്വനാഥ പറഞ്ഞ് തീർച്ചയായി അലജ്ഞാസി ജമാനു, ജനങ്ങളിൽ ഒരു കാലം വരും, അന്ന് ലാ യുബാലിൽ മർഹുമ അഹദമിനു, താൻ എടുക്കുന്ന പൈസയെ സംബന്ധിച്ച് ഒരുത്തരും ഗൗനിക്കൂല. അമിനൽ ഹലാൽ അമിനൽ ഹറാം, അത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിഗണിക്കൂല. അത് പരിഗണിക്കാതിരിക്കാനുള്ള കാരണം ചിലപ്പോഴൊക്കെ അറിവില്ലാത്തതുകൊണ്ടാവാം, പലപ്പോഴും എന്താണ് അതൊന്നും തെറ്റാവൂല, അവർക്ക് ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നില്ല അത് തെറ്റാവൂല എന്നങ്ങ് വിചാരിക്കാന്ന്. മനസ്സിലെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ അറിവില്ലാത്തതിന്റെ പേരിലും ഹറാമും ഹലാലും തിരിച്ചറിയാത്തതിന്റെ പേരിൽ എന്ത് ചെയ്യും, ഹറാമിൽ നിന്ന് ആളുകൾ തിന്നുന്ന അവസ്ഥ വരും. ഇപ്പൊ നമ്മള് വ്യക്തിപരമായിട്ട് പഠിക്കേണ്ട വിജ്ഞാനങ്ങൾ, ചെറിയ വിജ്ഞാനം പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനെ വിലമാക്കൽ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഐനിയായ ഇൽമുൻ ഐനി, മറ്റൊന്ന് ഇൽമുൻ കസാരി. ഇൽമുൻ ഐനി എന്ന് പറഞ്ഞാൽ ഫറള് ഐനായിട്ട് പഠിക്കേണ്ട ഇൽമുകളുണ്ട്. അപ്പൊ നിസ്കരിക്കണം. നിസ്കാരം ഓരോ മിന്നും നിർബന്ധമല്ലേ. എങ്ങനെ നിസ്കരിക്കേണ്ടത്? സല്ലു കമാറായിട്ട് മൂനി ഉസല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അതുപോലെ നിസ്കരിക്കണം. അപ്പൊ റസൂലുള്ളാഹി നിസ്കാരം പഠിച്ചിട്ട് ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അതനുസരിച്ചായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പൊ അത് ആരെങ്കിലും പഠിച്ചാൽ മതിയോ? പോരാ, ഓരോ വ്യക്തിയും പഠിക്കണം. നോമ്പ് അതിന്റെ അക്കാമുകൾ എന്താണ്? അത് മഹത്തായ പുണ്യം കിട്ടുന്ന ഒരു വിവാദത്താണ് അല്ലേ. വെളിച്ചക്ക് എണീക്കുക, നല്ലോണം തിന്നുക, പിന്നെ നേരം വെളുത്ത നല്ലോണം ഉറങ്ങുക, നോമ്പ് ഉറക്കുമ്പോൾ നല്ലോണം തിന്നുക. ഇതന്നെ നോമ്പ്, അതാ നോമ്പ് ആണോ? അങ്ങനെ ആരും മനസ്സിലാക്കിയിട്ടുള്ളത്? അത് പണ്ടേ നമ്മൾ ചെയ്യണമല്ലേ. അപ്പൊ അതിന്റെ അക്കാമുകൾ എന്താണ്? അത് പഠിക്കണം. അപ്പൊ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, പണക്കാരനാണെങ്കിൽ സക്കാത്ത് ആകട്ടെ, ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചാണെങ്കിൽ ഹജ്ജാകട്ടെ, ഇതൊക്കെ ശരിക്കും പഠിക്കണമെങ്കിൽ അത് ഫറള് അയിനാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിസ്കരിക്കണമെങ്കിൽ ഒന്നു കൊടുക്കണം. തഹാറത്ത് എങ്ങനെ? അത് പഠിക്കണം. അപ്പൊ ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എണ്ണി പഠിച്ചതുകൊണ്ട് മാത്രം എൽമാകുന്നില്ല. അതിൽ നമ്മൾ ഓരോ മുസ്ലിമും നിർബന്ധമായും അറിയേണ്ട വിജ്ഞാനം അതാണ് എൽമ അയിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഖുർആൻ ഓതാൻ അറിയാന്നുള്ളത് ഓരോ മുപ്പിനും നിർബന്ധ. പക്ഷെ ഓതാൻ അറിയാത്ത എത്ര ആളുകളുണ്ടെന്ന് നമ്മുടെ സമുദായത്തിന്. ഇപ്പൊ ഇത് പറയാൻ മടിയ, അന്തക്കാങ്ങൾ ഓതാൻ അറിയാത്തെ. അതെ, ചെറുപ്പത്തിൽ നമ്മള് വാപ്പാക്ക് സുഖമില്ലാതായിപ്പോയി, പങ്ങന്മാരൊക്കെ ഉണ്ടായി, അപ്പൊ ഞാൻ ജോലിക്ക് വേണ്ടി വന്നു, അങ്ങനെ കോയമ്പത്തൂർക്ക് വേണ്ടി കയറി, അല്ലെങ്കിൽ ബോംബെക്ക് കയറി, അങ്ങനെ പറയും. എന്നിട്ടോ പിന്നെ അങ്ങനെ പോയി, അങ്ങനെ പിന്നെ പിന്നെ വാപ്പ മരിച്ച്, പിന്നെ ഇപ്പൊ അതൊക്കെ വെച്ചിട്ട് പറയാം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക എല്ലാ കാലത്തും കാര്യണ്ടോ? അന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഇൽമു നേടാൻ സാധിച്ചില്ല എന്ന വിദുർ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ രക്ഷപ്പെടുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഉമർ ഫാറൂഖും അബൂബക്കർ സിദ്ദീഖും ഒക്കെ മദ്രസയിലെ ചെറിയ കുട്ടിയാവുമ്പോൾ റസൂൽ ചെയ്യുമ്പോൾ പിടിച്ചു പഠിപ്പിച്ചാണോ? അല്ലല്ലോ. അവർക്ക് റസൂലിന്റെ പ്രായക്കാരും റസൂലിനേക്കാൾ പ്രായമുള്ളവരും ഒക്കെയാണ്. ആ പ്രായത്തിൽ അവർ പഠിക്കണത് അല്ലെ. ഉമർ റളിയല്ലാഹുവിനും തന്റെ അയൽവാസിയും തമ്മിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് തമ്മിലൊരു കരാറിലെത്തിയിരുന്നു. എന്താ കരാറ്? രണ്ടിലൊരാൾ റസൂലിന്റെ സദസ്സിൽ പോവുക, ഒരാൾ ജോലിക്ക് പോവുക, ആ ജോലിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് രണ്ടാളും കൂടി ജീവിക്കുക. ഇന്ന് റസൂലിന്റെ സദസ്സിൽ പോയോ നാളെ ജോലിക്കുക അല്ലേ. ഇന്ന് ജോലിക്ക് പോയാൽ നാളെ റസൂലിന്റെ സദസ്സിൽ വരിക. ജോലി കഴിഞ്ഞ് വന്നാൽ കഴിഞ്ഞ കാലം നിർത്തി എണ്ണയിട്ട് കിടക്കല്ല. പിന്നെ എന്തൊക്കെ ആയത്ത ഇറങ്ങിയത്, എന്തൊക്കെ റസൂൽ പറഞ്ഞത് ഒന്ന് പറഞ്ഞുകൊണ്ടാ, പണിക്ക് പോയാലും ഇപ്പം പറഞ്ഞു കൊടുക്കുക, കിട്ടിയ പൈസ കൊണ്ട് രണ്ട് കുടുംബവും ജീവിക്കുക. ഇങ്ങനെ ഊഴം വെച്ച് ഇൻമ ഓടിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പോലും ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന് ചില ഹദീസുകൾ കിട്ടാതെ പോയി. ഇപ്പോ മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞിട്ട് മടക്കിയില്ലെങ്കിൽ വീട്ടിൽ ചെന്നു, വീട്ടിനെ മറത്തി എന്നിട്ട് വീട് മുട്ടിയിട്ട് മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞു, സലാം മടക്കിയില്ലെങ്കിൽ തിരിച്ചു വരണമെന്നാണ്. ഒരാളങ്ങനെ വന്നു, ഉമർ റളിയല്ലാഹുവിന് എന്തോ ജോലി തിരക്കിലായിരുന്നു. മൂന്ന് പ്രാവശ്യം സലാം, ആദ്യം സലാം പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്തു, പിന്നെയും സലാം പറഞ്ഞു, കേൾക്കാവുന്നതായിരുന്നു എന്ന ഒച്ചയിൽ, പിന്നെയും പറഞ്ഞു, ഇവരൊന്ന് തിരിച്ചു വന്നു. അപ്പൊ ഫാറൂഖ് ജോലിയെ കഴിഞ്ഞ് നോക്കും, ബാബുണ്ട് കൊണ്ടു പോകുന്നു അനുസരിച്ച് അന്നാന്ത റസൂലിന്റെ ഹദീസുണ്ട്. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞിട്ട് മടക്കി നിങ്ങൾ തിരിച്ചു വന്നത്. അപ്പൊ ഞാൻ കിട്ടിയില്ലല്ലോ, നിങ്ങൾ കേൾക്കാത്ത ഞാൻ എന്തായി? ആരോപത്തിലാണ് ബുദ്ധിമുട്ടാണ് അറിയണം, അങ്ങനെ പറഞ്ഞിടണല്ലേ, കാരണം ഉപ്പിരി കുറച്ച് സ്ട്രോങ് ആണ്. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എത്ര സാധിച്ചാണ് ഒരു കാര്യം കൊണ്ടുപോയി ഇതാ ഈ അതീതങ്ങളും കേട്ടില്ലേ. അപ്പോ അവർ കേട്ട ആളുകളുണ്ട്. അപ്പോ അമറല്ലാന്ന് പറയാണ് എന്റെ കച്ചവടവും എന്റെ മറ്റു എന്റെ ദുനിയവി കാര്യങ്ങളും ഒന്നാം ദിവസത്തെ ഹദീസ് തന്നെ തിരിച്ചു കളഞ്ഞല്ലോ. ഇങ്ങനെ പഠിച്ച അമറല്ലാന്ന് പറയുന്നത്. അപ്പൊ ദീന് പഠിക്കുക എന്നുള്ളതിൽ മദ്രസയിൽ അഞ്ചെല്ലാം പഠിച്ചാൽ കഴിഞ്ഞെന്നല്ല, മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കുക. അത് ജീവിതത്തിൽ പകർത്തില്ല, ജീവിതത്തിൽ പകർത്തുന്ന ഒരുപാട് കാര്യം. ഇപ്പൊ ഹറാമും ഹലാലും കൂടിക്കലർന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ വ്യക്തമായിട്ട് എല്ലാ ഹറാമുകളെ പറ്റിയുള്ളൊരു ധാരണ നമുക്കുണ്ടാകും. അപ്പൊ എല്ലാ പുണ്യകർമ്മങ്ങളെയും വിശദാംശം നമുക്ക് അറിഞ്ഞോളണമെന്നില്ല, കാരണം ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഫർളായതെല്ലാവരും അറിയണം അല്ലേ. ഇപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് തഹജ്ജുദിനെ പറ്റി പഠിക്കണം, വേണ്ടേ? സുന്നത്ത് നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്ന ആള് സുന്നത്ത് നോമ്പിന്റെ കാര്യം പഠിക്കണം, വേണ്ടേ? അപ്പൊ അതുപോലെ എല്ലാ പുണ്യകർമ്മങ്ങളും എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചോളൂ, നിർബന്ധമായത് എല്ലാവരും ചെയ്യണം. അതല്ലാത്തത് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്, തഖ്വയുടെ കാര്യത്തിലേറ്റ കുറച്ച് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങൾ പഠിക്കുക, അതുപോലെ ഹറാമായ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾക്ക് സംഭവിച്ചു പോകാൻ പാടില്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മുടെ സമൂഹത്തിലുള്ളതൊക്കെ അത് പഠിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹറാമിൽ പെട്ടുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹറാമ ബയ്യിനുൻ വഇന്നൽ ഹലാല ബയ്യിനുൻ. ഹറാം ഏതെന്ന് വ്യക്തമാണ്, ഹലാൽ ഏതെന്ന് വ്യക്തമാണ്. വബൈനഹുമ ഉമൂറു മുസ്തബിഹത്ത്, അവക്കിടയിൽ രണ്ടിനോടും സാദൃശ്യമുള്ള ചില കാര്യങ്ങളും. ഒരു വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ അതിന് ഹറാമിനോടാണ് നടക്കുന്നത്, വേറൊരു വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ അതിന് ഹലാലിനേക്കും ചായ്വുണ്ട്. എന്താ ചെയ്യേണ്ടത്? അതൊന്ന് ഹറാമാവില്ല, നീ അങ്ങ് ചെയ്തോ എന്ന് പറയല. അല്ല, ലായഹരമുഹുന്ന കസീറും മിനന്നാർ, ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അത് ഹറാമാണോ ഹലാലാണോ അറിഞ്ഞുകൂടാ. വളരെ കുറച്ച് നല്ല പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ സംഗതിയും മനസ്സിലാക്കി ഗ്രഹിച്ച ഉലമാക്കൾക്ക് അത് അറിയുള്ളൂ. അപ്പൊ നമ്മളെന്തു വേണം? നമ്മളതിന് വിട്ടുനിൽക്കുക. കാരണം ഹറാമാണെങ്കിലോ ഹലാലാണെങ്കിൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹറാമാണെങ്കിലോ എന്താ സംഭവിക്കുക? നമ്മളതിന് വീണ് പോയില്ലേ, അറബിൽ പെട്ടുപോയില്ലേ? അതുകൊണ്ട് എന്തു വേണം? ഫമനിത്തഖ സുബ്ഹാത്, ആരെങ്കിലും ഇത്തരം സംശയാസ്പദമായ കാര്യങ്ങളെ സൂക്ഷിച്ചാൽ ഫഖദ് ഇസ്തബറ അൽ ദീനിഹി വഇർദിഹി, അവൻ അവന്റെ മതത്തെയും അവന്റെ അഭിമാനത്തെയും സംരക്ഷിച്ചു. വമൻ വഖഅ ഫി സുബ്ഹാത് വഖഅ ഫിൽ ഹറാം, ആ സുബ്ഹാത്തിൽ ആരെങ്കിലും പെട്ടുപോയാൽ അവൻ ഹറാമിൽ പെട്ടുപോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയുകയാണ്, ഇതുപോലെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വളച്ചുകെട്ടിയ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് കാലികളെ കടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഒരാളുടെ ഒരു സംരക്ഷിത മേഖലയുണ്ട്, ആ സംരക്ഷിത മേഖലക്കകത്തേക്ക് കാലികളെ മേക്കാൻ പാടില്ല, ഇവിടെ കാലികളെ പ്രവേശിപ്പിക്കുന്ന ഏരിയ വെച്ചു. എന്നാൽ ഒരാൾ വിചാരിക്കണേ, ഇവിടുന്ന് അങ്ങോട്ടല്ലേ കാലികളെ കടത്താൻ പാടുള്ളൂ, ഇവിടെ വരെ പോകാലോ. അങ്ങനെ പോയി 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 കാലികൾ ഇവിടെ വരും, പിന്നെ അറിയാതെ എന്ത് ചെയ്യും? അങ്ങനെയാണ് അല്ലെ? ഇതുപോലെ അമ്മ നിരോധിച്ച കാര്യങ്ങൾ ഹലാൽ പൂർണ്ണമായും നൂറേ നൂറ് അനുഭവിക്കാൻ പോയാൽ എന്താവും? ഹലാൽ അവസാനിക്കുന്നിടത്തുനിന്ന് ഹറാമ് തുടങ്ങുകയാണ്. അപ്പൊ ഹറാമിൽ പെട്ടുപോകും. അതുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഈ സംരക്ഷിത മേഖലയ്ക്ക് ചുറ്റും ആടുമേക്കുന്നവനെ പോലെയാണ്, അവൻ അറിയാതെ അതിൽ കയറി അവന്റെ കാലികൾ മേയാനിട വരും. അതുകൊണ്ട് ഹറാമുകളെ സമീപിക്കുക പോലും ചെയ്യരുത് അല്ലെ? വ്യഭിചാരത്തെപ്പറ്റി പറഞ്ഞു, വല്ലാത്ത അക്രമുദ്ദീന, വേറൊരാൾ വ്യഭിചരിക്കുമ്പോൾ അതിന്റെ അടുത്തുകൂടി പോയതെന്നാണോ, ആയി കൊഞ്ഞു പോണെന്നാണ് അതിന്റെ അർത്ഥം? അല്ല, വ്യഭിചാരത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഏർപ്പെടരുത്. പുതിയതായിട്ട് കണ്ണുകൊണ്ട് ഒരു പെണ്ണിനെ നോക്കുക, ആളുകളെ ഇടയിൽ നോക്കൂല, ആളുകൾ പോയ പിന്നെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക. ഒരു സ്ത്രീ അവളുടെ അംഗലാവണ്യം വെളിവാക്കി ശാരീരിക സൗന്ദര്യം വെളിവാക്കി പോകുമ്പോൾ ഒരു പുരുഷൻ അതിലേക്ക് നോക്കിയാൽ നബി പറയുന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്, നോക്കിക്കൊണ്ട് അവളെ മനസ്സിൽ വ്യഭിചരിക്കുകയാണ്. ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുരുഷന്റെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളുണ്ടാവും? അത് അവളെ മനസ്സിൽ വ്യഭിചരിക്കുന്നത് പോലെയാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അത് പിന്നെ നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ആസ്വദിച്ചാവും, എന്താ അവളെ ചെയ്യലുണ്ടോന്നുണ്ട് പറയാൻ തുടങ്ങിയാൽ നാവ് കൊണ്ടുള്ള വ്യഭിചാരമായി, അതിലേക്ക് നടന്നു പോയാൽ കാലു കൊണ്ടുള്ള വ്യഭിചാരമായി. മനസ്സിലല്ലേ? അപ്പൊ കണ്ണ് കാണുന്നു, പിന്നെ ഹൃദയം മോഹിക്കുന്നു, പിന്നെ നമ്മുടെ മുഖ്യസ്ഥാനം അത് സത്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് തള്ളിക്കളയോ ചെയ്യുന്നു എന്നാണ്. അപ്പൊ അത് വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്നാ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഹറാമുകളെ സംബന്ധിച്ച് വ്യക്തമായ അറിവ് നമുക്ക് വേണം. ഹറാമോ ഹലാലോ എന്ന് സംശയം തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സൂക്ഷ്മത പാലിച്ച് മാറി നിൽക്കണം. ഇതെല്ലാം ശരിയായ ഇൽമ് പഠിക്കുന്നതിന്റെ ആവശ്യത്തിൽപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ വിജ്ഞാനം ഇൽമു കസായി, അതായത് എല്ലാവരും നേടൽ നിർബന്ധമില്ല, ആരെങ്കിലും അറിയുന്നവർ എല്ലാ കാലത്തും ഉണ്ടാകണം, അല്ലെങ്കിൽ മൊത്തം സമുദായം കുറ്റക്കാരാവും. ഉദാഹരണമായിട്ട് നമ്മൾ ഫർള് കിഫായി പറയുന്നതാണ്, ഇപ്പോ ഒരാൾ മരിച്ചു, അയാളെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറമാടലും മുസ്ലിം ഉമ്മത്തിന്റെ പൊതുബാധ്യതയാണ്. ആരെങ്കിലും ചെയ്താൽ എല്ലാവരും കുറ്റത്തിന് ഒഴിവായി, കൂലി ഇട്ടാർക്കുള്ളൂ, ചെയ്തവർക്ക് മാത്രമുള്ളൂ. ആരും ചെയ്തില്ലെങ്കിൽ ഉമ്മത്ത് മുഴുവൻ കുറ്റക്കാരാവും. ഇതുപോലെ ഒരാളും നേടാതെ ഇൽമുണ്ടായാൽ ആ ഇൽമ് നേടാത്ത ഉമ്മത്തിന് കുറ്റക്കാരാണ്. അപ്പൊ അങ്ങനെ ഇൽമ് നേടുന്ന കുറച്ച് ആളുകളെ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കൽ ഉമ്മത്തിന്റെ പൊതുബാധ്യതയാണ്. ഉദാഹരണം സ്വത്തോഹരിയൊക്കെ ഉള്ള വിജ്ഞാനം എല്ലാവരും പിടിച്ചോളുന്നുണ്ടോ? മീറാത്തിന്റെ വിജ്ഞാനം ഇല്ല. പക്ഷെ സ്വത്തോഹരിയൊക്കെ അറിയുന്ന ആരും ഇല്ലാത്തൊരവസ്ഥ ഉമ്മത്തിന് വരുന്ന അവസ്ഥ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം എന്തുകൊണ്ട് സ്വത്തോഹരിയൊക്കെ എന്ന വിഷയം അറിയുള്ളൂ. അറേ ഇൽമുൽ മീറാത്ത്, അതുപോലെ ഏഴ് ഖിറാഅത്തുകളുടെ ഖുർആനിൽ സബഅ ഖിറാഅത്ത്, അത് അശർ ഖിറാഅത്ത് ഉണ്ട്. അപ്പൊ എല്ലാ ഖിറാഅത്തും തമ്മിലെ വ്യത്യാസം എല്ലാവർക്കും അറിയേണ്ടതുണ്ടോ? ഇല്ല. നമ്മളൊരു ശരിയായ ഖിറാഅത്ത് അത് ഏതാണോ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഓതുക, അത്രേ വേണ്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഖുർആൻ ഹിഫ്ദ് ചെയ്യുക, എല്ലാവരും ഹാഫിദാകണം എന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? സാധ്യമായ കാര്യമാണോ മറക്കാതെ ഹിഫ്ദ് നിലനിർത്താൻ? കഴിയുന്ന കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഇൽമു കഫായിയുണ്ട്, അതുപോലെ തന്നെ ഇൽമു അയ്യുണ്ട്. ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ സമുദായത്തിൽ കുറച്ച് ആളുകൾ ഒഴിഞ്ഞിരിക്കണം. അതാണ് സൂറത്ത് തൗബയിലെ 122-ാമത്തായത്. നിങ്ങൾ പോയിട്ട് നോക്കണതിന്റെ തഫ്സീർ. വമാ കാനൽ മുഅ്മിനൂന ലിയുഫിറു കാഫ, വിശ്വാസികൾ എല്ലാവരും കൂടി യുദ്ധത്തിന് പുറപ്പെട്ടു പോകാമതല്ല. പലവുലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വാഇഫ, അവരിൽ ഓരോ വിഭാഗത്തും ഒരു സംഘം അവർ റസൂലിന്റെ കൂടെ അല്ല യുദ്ധത്തിന് പോകുന്നവരെ കൂടെ പോവുക. ലിയ തഫഖഹു ഫിദ്ദീൻ, വേറൊരു വിഭാഗം എത്തിയണം റസൂലുള്ളാഹിന്റെ കൂടെ ദീനിൽ ആഴത്തിൽ അറിവ് നേടുന്നതിന് ഒഴിഞ്ഞിരിക്കണം. അപ്പൊ എല്ലാവരും യുദ്ധത്തിന് പോകാൻ പാടില്ല. ഓരോ വിഭാഗത്തും ഒരു സംഘം റസൂലുള്ളാഹിന്റെ കൂടെ ബാക്കിയാകണം. എന്തിന്? റസൂൽ യുദ്ധത്തിന് പോകണില്ല, റസൂലിവിടെ ഇന്നും ഒഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. യുദ്ധം ഇസ്ലാമിന് ആവശ്യമാണ്, അതേസമയത്ത് മറ്റൊരു യുദ്ധം കൂടെ ആവശ്യമുണ്ട്, എൽമിയായ യുദ്ധം. ആ യുദ്ധത്തിനുള്ള കോപ്പൊരുക്കാൻ അവിടെ ഇവിടെ. അപ്പൊ റസൂലിന്റെ കൂടെ കുറച്ച് ആളുകൾ ആഴത്തിൽ അറിവ് നേടണം. എന്തിനു വേണ്ടി? ലിയുന്ദിറു ഖൗമഹും ഇദാ റജഊ ഇലൈഹിം, ആ യുദ്ധത്തിന് പോയ ആളുകൾ ഇവരിലേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. ലഅല്ലഹും യഹദറൂൻ, അവർ സൂക്ഷ്മത കാണിച്ചേക്കാം. അപ്പൊ അത് ആഴത്തിൽ അറിവ് നേടാൻ വേണ്ടി ഒരു വിഭാഗം ഒഴിഞ്ഞിരിക്കണം ഈ ഉമ്മത്തിൽ എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. സൂറത്ത് തൗബ 122-ാമത്തായത്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഈ സമുദായത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോ മൊത്തത്തില് ദീനി വിജ്ഞാനത്തോടുള്ള ഒരു വിരക്തി മുസ്ലിം ഉമ്മത്തിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ കുറച്ചൊക്കെ പഠിക്കുക, ബാക്കിയൊക്കെ ദുനിയാവ് പഠിക്കുക. അതാണ് ദീന് പഠിച്ചവർ തന്നെ എന്ത് ചെയ്യാണ്, അതിന് പുറകോട്ട് പോകണം. കാരണം ദീന് പഠിച്ചവരോട് ഒരു മതിപ്പ് കുറവ് മൊത്തത്തിൽ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു അപകർഷബോധം അതുകൊണ്ട് ആളുകൾക്ക് വന്നിട്ടുണ്ട്. വാപ്പ മക്കളെ പരിചയപ്പെടുത്താണ്, ഇവൻ അവൻ എഞ്ചിനീയറാണ്, മറ്റോ അവൻ MBA-ക്കാരനാണ്, ഇവൻ മറ്റേ പിന്നെ ISR-ഓട് പഠിക്കുകയാണ്, മറ്റേ ഇവനെ ആ അവനങ്ങൾ പരിചയമില്ല, ആ ഓപ്പണ പള്ളിയിൽ അതാപ്പോഴത്തെ അവസ്ഥ. അപ്പൊ പിന്നെ ഈ കുട്ടി പഠിക്കുവോ? മറ്റൊരു എല്ലാ പ്രോത്സാഹനം എല്ലായിടത്തും അവരെ പരിചയപ്പെടുത്തും. ആരൊന്നും പറയുമ്പോൾ വലിയവൻ എഞ്ചിനീയറാണ്, മറ്റോ ഡോക്ടറാണ്, ഇവനും അതാണ്, ഇവൻ ശാസ്ത്രജ്ഞനും, മറ്റൊക്കെ പറയും, ഇവനെ പറ്റി പറയില്ല. അപ്പൊ എന്താ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവുക? അപ്പൊ ആ രൂപത്തിലുള്ള ഒരു അപകർഷ ബോധം ഇതിനകത്ത് മറ്റേ പറയണ്ടത്, ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതാ പറയേണ്ടത്, അതിനെ നമ്മൾ അഭിമാനിക്കേണ്ട കാര്യം. നാളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കാൻ അറിവുള്ള മോനല്ലേ ഉണ്ടാകേണ്ടത്? ആ കുട്ടി അറിവ് പഠിപ്പിക്കുന്നിടത്തോളം കാലം ആ വാപ്പാക്ക് അതിന്റെ ഗുണം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവൻ ശമ്പളം വാങ്ങും, ഓം ഫാറ്റ് ഉണ്ടാക്കും, പാറു വാങ്ങും, ഇതാവും, അതിനൊന്നും നിൽക്കൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഈ കുട്ടി പഠിച്ച് മറ്റൊരാളെ പഠിപ്പിക്കുന്നു, ആ കുട്ടിയിലൂടെ ഒരുപാട് ആളുകൾ പഠിക്കുന്നു, അതിന്റെയൊക്കെ ഒരു വിജ്ഞാനത്തിൽ പഠിപ്പിച്ച വാപ്പാക്ക് ഉണ്ടാവില്ലേ? അപ്പൊ ആ രീതിയിൽ മക്കളെ പഠിപ്പിക്കാൻ ഒരു മോനെങ്കിലും ആ രീതിയിൽ മാറ്റിവെക്കാൻ നമ്മളെ ആളുകൾ ശ്രമിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്താണ് അവസാന കാലത്ത് സംഭവിക്കാൻ പോകുന്നത്? യുർഫഉൽ ഇൽമു വയസ്ബുത്തുൽ ജഹലു, അവസാന കാലത്തിന് അടയാളമായി പറഞ്ഞ കാര്യമാണ് ഇൽമു ഉയർത്തപ്പെടും, ജഹൽ സ്ഥിരപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് എന്തിനെ പറ്റുള്ള ജഹിലാണത്? അവിടെ ഇഷ്ടപ്പെട്ട സമ്പുറി അതുഹറുദ്ദീനൊക്കെ ഉണ്ട്, കള്ള് ധാരാളമായി കുടിക്കുന്ന അവസ്ഥവരും വ്യഭിചാരം പ്രത്യക്ഷപ്പെടുന്നൊക്കെ പറയും. അവിടെ ചെറിയായ ഇൽമു ഉയർത്തപ്പെടും, ഇസ്ലാമിനെ കുറിച്ചുള്ള അജ്ഞത വരും. അങ്ങനെ വരുമ്പോ നുസല്ലാസ പറഞ്ഞിട്ടുണ്ട്, ഇൽമിനെ അള്ളാഹു നൂലിയെടുക്കല്ല ചെയ്യാം, ഉലമാക്കൾ മരിച്ചു തീരും. ഉലമാക്കൾ കൊല്ലം കൊല്ലം ഉലമാക്കൾ ഇൽമുള്ളവരൊക്കെ മരിച്ചു തീരും. ഇൽമുള്ളവർ മരിച്ചിരുന്നാ പിന്നെ എന്താ ഉണ്ടാകുക? ഇത്തഹദന്നാസു റുഊസൻ ജുഹാല, ജനങ്ങൾ വിവരമില്ലാത്ത ആളുകളെ നേതാക്കന്മാരായി സ്വീകരിക്കും. ഫസ്വൈനു, അവരോട് ആളുകൾ ചോദിക്കും. ഫാസ്തവു, അവർ ഫത്വ കൊടുക്കും. ഫളന്നു വാളല്ലു, അറിവില്ലാത്ത ഫത്വ കൊടുത്താൽ എന്താ ഉണ്ടാകുക? ഫത്വ കൊടുത്തവനും പിഴക്കും, ഫത്വ കിട്ടിയവനും പിഴക്കും, അങ്ങനെ പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്യും. ഇതാണ് അവസാന കാലത്ത് വരാൻ പോലും. ആ നമ്മൾ പ്രവർത്തിച്ചിട്ടൊന്നും കാര്യമില്ല, നബി പറഞ്ഞല്ലോ ഉണ്ടാണ്ടേ. എപ്പോഴത്തൊരു മുസ്ലിയാർ പ്രസംഗിച്ചു പറഞ്ഞു, വ്യഭിചാരം ഉണ്ടാവും നബി പറഞ്ഞല്ലേ, കള്ളൂടി ഉണ്ടാവും പറഞ്ഞല്ലേ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നുള്ള മാതിരിയാ പ്രസംഗം കേട്ടാൻ തോന്നുക. വ്യഭിചാരം വർദ്ധിപ്പിക്കാനും കള്ളു നബിന്റെ പ്രവചനം ശരിയാക്കാൻ വേണ്ടി, അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ല. അങ്ങനത്തെ ഒരു ശോചനീയമായ അവസ്ഥ എന്റെ ഉമ്മത്തിന് വരുമ്പോ അതിൽ പെടാതെ നിങ്ങൾ നോക്കണം, അതിനാ മുന്നറിയിപ്പ്. മനസ്സിലായില്ലേ? സമുദായം വഴിതെറ്റിപ്പോണതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പിന്റെ ഉദ്ദേശം എന്താ? ആ വഴിതെറ്റി പോകുന്നതിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ മുൻകൂട്ടി ജാഗ്രത പുലർത്തണം എന്നാണ്. ദജ്ജാല് വന്നാൽ ഒരിത്തനും അവനെ കാണാൻ പോകരുത് എന്ന് റസൂൽ പറഞ്ഞു. വലിയല്ലായിരുന്നു, അവൻ അകന്നു നിൽക്കണം. ഏയ്, ഞാനൊന്നും അവന്റെ കണിയിലൊന്നും പെടൂലാറിഞ്ഞിട്ട് പോവും, പോയിട്ട് എന്താണ്ടാവുക? ഒരു കണി പെടും. ഏ, അവൻ അത്ഭുതങ്ങൾ കാണിക്കും, അവൻ മഴ പെയ്യിക്കും, അവൻ ചെടിമുളപ്പിക്കും. ഏയ്, അപ്പൊ അവന്റെ കണിപ്പെടും. അതുകൊണ്ട് എന്റെ അടുത്തേക്ക് എന്നെ പോയിട്ടുണ്ടാകുന്നു. അപ്പൊ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അവസാന കാലത്ത് ഇങ്ങനെ വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വേണം? നമ്മൾ അതിനെ ഉൾക്കൊള്ളണം. എനിക്ക് എങ്ങനെയാണ് നമ്മൾ എൽമു പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അത് ഒരുപാട് പറയേണ്ട കാര്യങ്ങളാണ്. കൂടുതൽ നമ്മളിവിടെ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ലോകത്തുടനീളമുള്ള ഉലമാക്കൾ ജനങ്ങളെ എൽമു പഠിപ്പിക്കുന്നത്, ആ രീതി കഴിയുന്നത്ര ഇവിടെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ ഇൽമ ദീനാണ്. ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും. ഇമാം മുസ്ലിം തന്റെ സഹീഹിന്റെ മുഖദ്ദിമയിൽ ഉദ്ധരിച്ച ഒരു അഹറാണിത്. ഫൻദുറു, അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ആരിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ദീൻ എടുക്കുന്നത്? തന്റെ അണ്ടന്റെ അടകൂടുന്നൊക്കെ ദീൻ എടുക്കോ? എടുക്കില്ലല്ലോ. ദീൻ എടുക്കുന്നത് ഇൽമും തഖ്വയും ഉള്ള ആളായിരിക്കണം. ഇൽമുണ്ട്, തഖ്വല്ല. തഖ്വണ്ട്, ഇൽമില്ല. രണ്ടു കൊറ്റില്ല. വെറും തഖ്വണ്ട് ഇൽമു കിട്ടുമോ? ഇല്ല. ഇൽമുണ്ട്, പക്ഷേ ജീവിതത്തിൽ തഖ്വല്ലാത്തവനാണെങ്കിൽ ആ ഇൽമിന്റെ ബർക്കത്ത് പോയി. എന്താണ് ഇൽമിന്റെ ഉദ്ദേശം തന്നെ? തഖ്വയാണ്. അപ്പൊ തഖ്വല്ലാത്തവരാലിമാണെങ്കിൽ കൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ ഇൽമും തഖ്വയും ഉള്ള ഒരു ഉസ്താദിൽ നിന്നാണ് പഠിക്കേണ്ടത്. അങ്ങനെയുള്ള ആളുടെ ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അറിവുള്ള ആളുകളുടെ അടുത്ത് ഇരുന്ന് ക്ഷമയോടെ ചോദിച്ച് കേട്ട് പരിശ്രമിക്കണം ഇൽമിന്റെ മാർഗത്തിൽ. അങ്ങനെയാ സഹാബത്തൊക്കെ അവരുടെ ആവേശം നിലനിർത്തിയത്. പല ആളുകളും ചോദിക്കാറുണ്ട്, നമുക്ക് ഈ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നല്ല ആവേശം ഉണ്ടാവും, പിന്നെ കുറച്ചു മുമ്പ് ഡൗൺ ആയി ചാർജ്. സഹാബത്തിലേക്ക് എങ്ങനെയാ സാധിച്ചത്? എന്നുമെന്നും അവരാവേശം കെടാതെ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചു. എന്താ കാരണം? അവരെന്നും പഠിക്കുന്നവരായിരുന്നു, അവരെന്നും പഠിക്കുന്നവരായിരുന്നു. ആ ഒരു പഠന രീതി നമുക്കുണ്ടെങ്കിൽ, ഒന്നും അല്പമെങ്കിലും പഠിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ, തീർച്ചയായും നമുക്ക് എന്താണ്, നമുക്ക് ആ ആവേശം നിലനിർത്താൻ സാധിക്കും. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെല്ലാം ചപ്പ് ചവറ് കണ്ട ജാഹിരികളൊക്കെ എഴുതി വിട്ടതൊക്കെ അതിനൊക്കെ മറുപടി കൊടുക്കാനൊക്കെ നമ്മൾ നേരം കണ്ടെത്തും. വർത്തമാനം പറയുമ്പോഴും എന്താ ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാരുടെ വർത്തമാനം പറയുന്നത്? അപ്പൊ അതല്ല, അത് വിട് നമ്മള്. നമ്മൾ ശരിയായി ഇരുമ്പ് പഠിക്കാൻ അത് ഉപയോഗപ്പെടുത്തുക. ഈ മാധ്യമങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ വഴിവിളക്കി എന്ന പേരിൽ നമ്മൾ ഒരു പഠന സംരംഭം തുടങ്ങിയത് പല ആളുകളുടെ ആവശ്യപ്രകാരം തുടങ്ങിയതാണ്. ഈ ചവറുകളാണ് കേൾക്കുന്നത്. ദീൻ പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾ, നമ്മളെ ക്ലാസ്സിൽ നിന്ന് വരാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. അവർ നിത്യേന ഒരു 20 മിനിറ്റിൽ കുറഞ്ഞ, അല്ലെങ്കിൽ കൂടിയാൽ 1/2 മണിക്കൂർ, അതിലപ്പുറം അവർക്ക് താല്പര്യമില്ല. അങ്ങനത്തെ ക്ലാസ്സുകൾ കിട്ടിയാല് വിഷയാസ്പദമായിട്ട് ശരിക്കും ഇരുന്ന് ഫ്രഷായിട്ട് കേട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങിയതാണ്. സൗത്തുൽ ഹഖ് വസദൽ ഇൽം, സത്യത്തിന്റെ ശബ്ദം, ഇൽമിന്റെ പ്രതിധ്വനി എന്ന പേരിൽ, വഴിവിളക്ക് എന്ന പേരിൽ ഒരു പഠന സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾക്കൊരു ക്ലാസ് കിട്ടും. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ അത് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് മറ്റൊക്കെ എത്തിച്ചു കൊടുക്കാം. അതിൽ പ്രവാചക ചരിത്രത്തെ കുറിച്ചുണ്ട്, ഫിഖ്ഹിനെ കുറിച്ചുണ്ട്, ഫത്വകളെ കുറിച്ചുണ്ട്, തൗഹീദും ശിർക്കും സുന്നത്തും ബിദ്അത്തും കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. അപ്പൊ 15 മിനിറ്റിൽ ഒതുങ്ങിയ ക്ലാസ്സുകളിലൂടെ നമുക്കത് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ. അപ്പൊ ഒരു ചെറിയ രീതി ഞാൻ പറയാം. അപ്പൊ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാവുമ്പോൾ നമ്മൾ അതിൽ ആരെങ്കിലും ജാഹിലികൾ എഴുതിയിരുന്ന ചവറുകൾ വായിക്കാനും അത് ഡൗൺലോഡ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ ദീൻ അറിയുന്ന ആളുകളിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഫിഅല്ലാത്ത ഒരു ഇൽമ് നമ്മൾ പഠിക്കേണ്ടതില്ല. സുബഹിക്ക് ശേഷം പഠിത്തം പറഞ്ഞ ദുആണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. എന്താർത്ഥം? അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു നാഫിഅയ ഇൽമ. നാഫിഅയ ഇൽമ എന്ന് പറഞ്ഞാൽ അമലിൽ കൊണ്ടുവരുന്ന ഇൽമ എന്നർത്ഥം. ഇൽമ ഇൽമിന് വേണ്ടിയല്ല. ഇൽമ എന്തിനു വേണ്ടിയാ? ഇൽമ അമലിന് വേണ്ടിയാണ്. അമലില്ലാത്ത ഇൽമുണ്ട്, അത് ദോഷമാണ്. അത് പഠിച്ചവരുടെ എതിരായിട്ട് നാളെ പരലോകത്ത് വരിക. കാരണം അള്ളാഹു ചോദിക്കാണ്, നീ എന്ത് പഠിച്ചു? പഠിച്ചതിൽ നീ എന്ത് പ്രവർത്തിച്ചു? അപ്പൊ പഠിച്ചു, ഞാൻ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ അറിവോനെന്തായി? അവനെതിരായി നല്ല പരലോകത്ത്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിട്ടുമാറാകട്ടെ. അപ്പോ ഞാൻ നിന്നോട് റബ്ബേ നാഫിയായ ഇൽമിനെ ചോദിക്കുന്നു, വിശിഷ്ടമായ ഉപജീവനത്തെ ചോദിക്കുന്നു, പിന്നെ സ്വീകാര്യമായ അമലിനെ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുന്ന റബ്ബി ജിദ്നി ഇൽമ, എപ്പോഴും പറയാൻ എന്റെ റബ്ബേ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ. അത് നമ്മൾക്ക് എത്ര പറയണം, പക്ഷെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? എപ്പോഴും ഇൽമ് വർദ്ധിപ്പിക്കണേ. ആരും ഇൽമുള്ളോട്ടൊന്നും മൂപ്പര് പോകൂല, ഒരു ക്ലാസ്സിലും പോകില്ല, ഒന്നും കേൾക്കൂല. ആ അത് പറഞ്ഞില്ല. എന്നിട്ട് ഇങ്ങനെ മറ്റേ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് യൂട്യൂബ് കേറുക. ആ അപ്പൊ ആ ഒരു പെണ്ണിനോട് അമ്മയോട്ട് വേറെ പെണ്ണിന് ഇങ്ങനെ വഴുതിട്ട് പോവാ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ വളരെ സൂക്ഷിച്ചേ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത്രമാത്രം ചതിക്കുഴികൾ അതിലൊക്കെ ഉണ്ട്. അതിൽ നിന്നും പെട്ടുപോകാതെ നമ്മൾ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മളെ മക്കളും ഒക്കെ ഇതൊക്കെ നമുക്ക് ആ കുട്ടികളെ പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ അവരെ നമുക്ക് പിടിച്ചാൽ കിട്ടുമോ? അവർ മടിയിലൊക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അവർ വലുതായിപ്പോയി. അപ്പൊ അവർക്ക് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒരു വിവേചന മാനദണ്ഡം പഠിപ്പിച്ചു കൊടുക്കുക എന്നല്ലാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വഴിയൊന്നുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇൽമിലേക്ക് വരിക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രത്യേകിച്ച് ഈ ഫിത്നകൾ നടന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇൽമായിരിക്കണം നമ്മുടെ എൻഗേജ്മെന്റ്. നമ്മൾ ഒഴിവ് സമയം മുഴുവൻ നമ്മൾ എന്തിനു വേണ്ടി നീക്കി വെക്കണം? ഇൽമിനു വേണ്ടി നീക്കി വെക്കണം. അത് അമലിൽ കൊണ്ടുവരാനും നമ്മുടെ കുടുംബത്തെ അത് പഠിപ്പിക്കാനും. അങ്ങനെ വന്നാൽ തന്നെ ഒരുപാട് ഫിത്നകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇൽമിനെ പറ്റി ചോദിക്കപ്പെടും. വൽഇൽമിഹി മാദാ അമില ഫീഹി, നാല് കാര്യങ്ങളെ പറ്റി ചോദിക്കല്ലേ. ആയുസിനെ പറ്റി ചോദിക്കും, അതെന്തിനാ തുലച്ചത്. അതുപോലെ തന്നെ സമ്പത്തിനെ പറ്റി ചോദിക്കും, എങ്ങനെയാ സമ്പാദിച്ചത്, എങ്ങനെയാ വിനിയോഗിച്ചത്. അതുപോലെ തന്നെ ചോദ്യമാണ് ഇൽമിനെ പറ്റി ചോദിക്കും, ആ ഇൽമനുസരിച്ച് നീ എന്ത് പ്രവർത്തിച്ചു. അതുകൊണ്ട് അക്കാഡമിക് താല്പര്യത്തോടെ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ ജഹലിനെ നീക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഉദ്ദേശത്തിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഏതൊരു അവലിന്റെയും അത് ചൈതന്യവത്താക്കി തീർക്കുന്ന അതിന്റെ പിന്നെ നീയത്ത് നോക്കിയിട്ടാണ് അല്ലെ. ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് ഏതാ? ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് പറഞ്ഞ് ശ്രദ്ധിപ്പെട്ട ഹദീസ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്. ബാക്കിയെന്താ? വൈന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. നാൽപ്പത് ഹദീസുകൾ നമ്മൾ കണപ്പടം പഠിക്കാൻ പറഞ്ഞുള്ള ഒരു പ്രധാനപ്പെട്ട ഹദീസ് അതല്ലേ. എല്ലാ ഓരോരുത്തർക്കും അവൻ എന്തൊന്ന് നിയ്യത്ത് ചെയ്തോ അതുണ്ടായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഇൽമ് നേടുന്നതിന്റെ പിന്നെ നിയ്യത്ത് എന്താണോ അത് നമ്മൾ ഇഖ്ലാസാണ് നമ്മൾ ഇത് ഏറ്റവും പ്രധാനമായിട്ട് അവരെ നിയ്യത്ത് ശരിയാക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ലക്ഷ്യം നമ്മൾ ആളുകളെ ഇൽമ് പഠിപ്പിക്കലാണ്. അല്ല, പ്രാസംഗികന്മാരുണ്ടാക്കലോ ഖത്തീബ്മാരുണ്ടാക്കലോ ഒന്നും നമ്മളെ ഉദ്ദേശമല്ല. ഓരോരുത്തരും നിർബന്ധമായും അറിയേണ്ട ഇൽമുകൾ ആദ്യം പഠിക്കുക, മനസ്സിലല്ലേ? ഖുർആൻ ഓതാൻ പഠിക്കുക, ചെറിയ ചെറിയ സൂറത്തുകൾ നിസ്കാരത്തിൽ ഓതുന്ന ചെറിയ സൂറത്തുകൾ. ഇപ്പോ ഷെയ്ഖ് അബ്ദുൽ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചെറിയ പുസ്തകമുണ്ട്, അതിന്റെ പേര് നമ്മൾ ആദ്യം പഠിപ്പിക്കണേ അദ്-ദുറൂസുൽ മുഹിമ്മ ലിഅമ്മത്തിൽ ഉമ്മ. മുസ്ലിം സമുദായത്തിലെ പൊതുജനങ്ങൾക്കുള്ള അടിസ്ഥാന പാഠങ്ങൾ ഷെയ്ഖ് അബ്ദുൽ റസാഖുൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം അതിന് ശർഹയിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അനുഗ്രഹീത തൂലികയുടെ കർത്താവായിരുന്നു, ഒരു ഇമാം എന്ന് പറയാവുന്ന മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അത് മലയാളത്തില് കുറച്ച് അതിന്റെ വിശദീകരണം കൂടാതെ ചെറുതായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ. അപ്പൊ അങ്ങനെയുള്ള പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അല്ലാതെ എല്ലാവരും പണ്ഡിതന്മാരാക്കലല്ല. അപ്പൊ അങ്ങനെ പ്രചാരം നടക്കണോ? എല്ലാവരും ആലിമാക്കാൻ വേണ്ടി നടക്കുക. അപ്പോ നമുക്ക് അങ്ങനത്തെ എല്ലാവരും ആലിമായി പോകുന്നുള്ള അന്ധവിശ്വാസം നമുക്കില്ല. അത് ഇസ്ലാം ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ സാധിക്കില്ല. അത് ഇൽമു കഫായി നേടുന്ന കുറച്ച് ആളുകളുണ്ടാവും. അതേസമയം ഫർളായ കാര്യങ്ങൾ പോലും അറിയാതെ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇവിടെ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹറാം ഹലാലുകളെ തിരിച്ചറിയാൻ, സത്യാസത്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഇൽമു പഠിക്കൽ അത്യാവശ്യമാണ്. അറിയുന്ന ഇൽമ് അത് ജനങ്ങളിൽ എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്ന് ഇസ്ലാമും അതുപോലെ തന്നെ മുസ്ലിം സമുദായവും ഏറെ ഭീഷണികളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ISISന്റെ പ്രശ്നം മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ വേട്ടയാടപ്പെടുന്നത്. ഖുറാഫികൾ വിചാരിക്കുന്നുണ്ട് അവർ രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മൊത്തത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ തൽക്കാലം ഓരോരുത്തരും അങ്ങോട്ടും കൊണ്ടും കൂട്ടിയടുപ്പിച്ചാൽ തൽക്കാലം എന്താവും, അവർ അജണ്ട വിജയിക്കും. ഇപ്പൊ സെലഫികളുടെ പേര് തീവ്രവാദം ആരോപിച്ച സെലഫികളല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും, അത് ഏറ്റുപിടിക്കും അല്ലേ. അപ്പോ ഒരു കൂട്ട് കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, നിങ്ങളും തീവ്രവാദി തന്നെയാണ്, നിങ്ങൾ മുസ്ലിം ഇസ്ലാം തന്നെ തീവ്രവാദം. യഥാർത്ഥത്തിൽ അവരുടെ അജണ്ട ഏതാണല്ലോ, ഇസ്ലാം തന്നെ തീവ്രവാദമാണെന്നാണ് എതിരാളികൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇസ്ലാം അതിന്റെ കുറച്ചുകൂടി അതിന്റെ വിശുദ്ധിയോടുകൂടി പ്യൂരിറ്റിയോടുകൂടി അത് സംശുദ്ധതയോടുകൂടി അത് ഉൾക്കൊള്ളുന്ന സെൽഫികളാണ്. അപ്പൊ അവരെ നേരെ പറയാം. അപ്പോ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഒക്കെ ആരോപണങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഞങ്ങളതല്ല എന്ന് ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എൽമിയായിട്ട് അത് നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഓലാടെ പറഞ്ഞോട്ടെന്ന് വിചാരിച്ചാൽ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമുള്ള പല മാധ്യമങ്ങളും പ്രചാരത്തിലുള്ള ഒരു കാലമാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ സക്രിയമായി ഇടപെടുകയും എന്നിട്ട് നമുക്ക് പറയാനുള്ളത് ശരിയായതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുമാണ്. ഇപ്പോ ഉസാമ ബിൻ ലാദനും അയാളുടെ പാർട്ടിയും, അതായത് അൽഖായിദ, നമ്മുടെ നാട്ടിലെ പത്രക്കാരൻ അൽഖയ്ദ, അൽഖായിദ എന്ന അതിന്റെ പേര്, അത് തനിച്ച ഭീകരവാദ പ്രസ്ഥാനമാണെന്നും തനിച്ച ഹവാരിജാണ് ഉസാമ ബിൻ ലാദനെന്നും സലഫി ഉലമാക്കൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവർ പ്രത്യക്ഷപ്പെട്ട കാലത്തെ പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 11 നടന്നിട്ടുള്ള ആ ന്യൂയോർക്കിലെ വ്യാപാര ഭവൻ, ലോക വ്യാപാര സമുച്ചയം ആക്രമിച്ചില്ലേ, അന്നേ ഉലമാക്കൾ പറഞ്ഞത് ഹവാരിജികളാണ്. അതിനുശേഷം അതിന് പിറവിയെടുത്തതാണ് ഈ ISIS എന്ന് പറയുന്ന ദാഇഷ്, അതിന് പിറവിയെടുത്തന്നെയാണ് ജബഹത്തുൽ നുസ്ര എന്ന് പറഞ്ഞ അൽനുസ്ര ഫ്രണ്ട്. ഇതെല്ലാം ഭീകരവാദികളാണെന്നും ഇവരെല്ലാം തനിച്ച തീവ്രവാദികളാണെന്നും സലഫി ഉലമാക്കൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു രാഷ്ട്രം ഒന്നാകെ സലഫി രാഷ്ട്രമായി അറിയപ്പെടുന്ന സൗദി അറേബ്യ ഈ കാര്യത്തിൽ മുമ്പിൽ നിന്നു. ഇപ്പൊ പറഞ്ഞെന്താണ്, വഹാബിസമാണ് യഥാർത്ഥ തീവ്രവാദത്തിന്റെ അടിസ്ഥാനം. വഹാബിസം ഉൾക്കൊണ്ടവർക്കാണ് തീവ്രവാദം ഉള്ളത്. ഇപ്പൊ ഇവിടുന്ന് ISIS പോയ ആളുകൾ വഹാബി പശ്ചാത്തലമുള്ളവരെക്കാൾ വഹാബി പശ്ചാത്തലം ഇല്ലാത്തവരാണ് പോയിട്ടുള്ളത്. അതൊക്കെ ഇവിടുത്തെ ഇന്റലിജൻസിനും ഇവിടുത്തെ IB ഒക്കെ അറിയുന്ന കാര്യമാണ്. പക്ഷെ വഹാബി പശ്ചാത്തലമുള്ളവർ പോയതിനെയാണ് ഉയർത്തിക്കാട്ടാൻ ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അത് പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രതിരോധിക്കുക മാത്രമല്ല, ഇത് പറയുന്നവരെ പ്രത്യാക്രമണം നടത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മള് എൽമിയായ പരിഹാരങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ വേണ്ടതുണ്ട്. അപ്പൊ ISIS അതുപോലെ തന്നെ അൽനുസ്ര ഫ്രണ്ടും അൽഖായിദയും ഒക്കെ സലഫി ഉലമാക്കൾ വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആളുകൾക്ക് അറിഞ്ഞുകൂടാ, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം, നമ്മൾക്ക് അപ്പുറത്തുള്ളവരിലേക്ക് എത്തിക്കണം. നമ്മളിങ്ങനെ നമ്മൾ തമ്മത്തമ്മിൽ ചവിട്ടു പറഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലാകൂ, പുറത്തുള്ളവർക്ക് എത്തിക്കണം. പുറത്തുള്ളവർ തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നമ്മുടെ സന്ദേശം എത്തിച്ചേ പറ്റൂ. ഇൻഷാ അല്ലാ നമ്മൾ ISIS ഇസ്ലാമല്ല, സലഫിയത്ത് ഭീകരതയുമല്ല എന്ന ടൈറ്റിൽ പല സ്ഥലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഏരിയയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കണം, അത് ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്തവരും മുസ്ലിങ്ങളിൽ പെട്ടതിൽ തന്നെ വലിയൊരു വിഭാഗവും നമ്മളെ ചിലർക്ക് പാപങ്ങൾ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ടാവും. മനസ്സിലായില്ലേ? ഇവരൊന്നും പറയില്ലല്ലോ, ഇവർക്ക് പറയാൻ കഴിയാത്ത എന്താ ഓല ഇതിന്റെ ആളായതുകൊണ്ടല്ലേ എന്ന് പറയുന്ന സാധാരണക്കാരുണ്ടാവും. അപ്പൊ അത്തരം ആളുകളിലേക്കൊക്കെ നമ്മൾ ഇൽമിയായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ലോകത്തുടനീളമുള്ള സലഫി ഉലമാക്കൾ പറഞ്ഞ മുന്നറിയിപ്പുകൾ അറിയിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്യമായി തന്നെ കാര്യങ്ങൾ പഠിക്കുകയും ആളുകളുമായി ഇടപഴകുകയും വേണം. ആളുകൾ എന്താ വെച്ചാൽ ഇപ്പൊ ആളുകളുമായുള്ള ബന്ധത്തിൽ നമ്മൾ ആളുകൾ വളരെ പുറകോട്ട് പോയിട്ടുണ്ട്. ഏയ് പോകാൻ പറ്റില്ല, മറ്റോ പറ്റില്ല, അപ്പം പറ്റില്ല. എല്ലാവരും ഇവരൊക്കെ നമ്മുടെ പ്രമോദിയ സമൂഹമാണ്. ഇവരോടൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പുഞ്ചിരി തന്നെ ആളുകൾക്ക് പലർക്കും ഇല്ല. പുഞ്ചിരിച്ച് എന്തെങ്കിലും വല്ല ടാക്സ് ഒക്കെ കൊടുക്കണം, നമ്മളൊരാളോടൊന്ന് പുഞ്ചിരിച്ച ടാക്സ് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹ്ഖറന്നല്ലിൽ മഅറൂഫി ശയ്യ, നീ സൽക്കാര്യങ്ങളെ ഒന്നിനെയും നിസാരമായി കാണരുത്. വലവൻ തൽഖാഹക ബിവജ്ഹി തലീ, നിന്റെ സഹോദരനെ, നിന്റെ സഹോദരനായ നിന്റെ കൂടെ ജീവിക്കുന്ന മുസ്ലിമിനോട് നിനക്ക് ഒരു പ്രസന്ന മുഖത്തോട് അഭിമുഖീകരിക്കുന്നത് പോലും അതൊരു പുണ്യമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊരു മനുഷ്യനോടും, മുസ്ലിം ആകട്ടെ മുസ്ലിം അല്ലാത്തവനാകട്ടെ, അവരോടൊന്ന് പുഞ്ചിരിക്കുന്നതോ അവരോടൊന്ന് നല്ല നിലക്ക് സംസാരിക്കുന്നതോ അതൊക്കെ നമ്മുടെ ദഅവത്തിന്റെ ഭാഗം തന്നെയാണ്. ഒരാളോട് നമുക്ക് കേറിച്ചെന്ന് സംസാരിക്കണമെങ്കിൽ, അയാളെ നമുക്കൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അയാളോട് സംസാരിക്കണ്ടേ? അയാളോട് പുഞ്ചിരിക്കണ്ടേ? ഒരു കാപട്യവും ഇല്ലാതെ നമ്മളിങ്ങനെ കപട പുഞ്ചിരി അല്ലാത്ത തന്നെ ഒരു പുഞ്ചിരില്ലേ, മനസ്സ് തത്തിയൊരു പുഞ്ചിരി. അപ്പൊ ആ നിലക്ക് അവിടെ നിന്ന് തുടങ്ങേണ്ടതുണ്ട് നമ്മള്. മനസ്സിലായില്ലേ? ആദർശമൊന്നും തരക്കടില്ല, പക്ഷെ സ്വഭാവം കാ കാശിന് കൊള്ളൂല എന്ന് പറഞ്ഞ എങ്ങനെ നമ്മള് ജീവിക്കുക? ഓനെങ്ങനെ ഇസ്ലാമിൽ പരലോകത്തെ രക്ഷപ്പെടുക? കാരണം അക്കലു ശൈഇൻ ഫീ മീസാനിൽ മുഅ്മിനീ, മുഅ്മിനിന്റെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ഖുലുഖുൻ ഹസൻ, സൽസ്വഭാവമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടത്. ബുഇസ്തു ഉത്തമീമ മകാരിമൽ അഖ്ലാഖ്, ആദരണീയ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് എന്റെ നിയോഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അത് ഉൾക്കൊണ്ട സലഫികളായ നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം. എല്ലാരും നമ്മൾ വിചാരിച്ച പോലെ നൂറേ നൂറാളാ അങ്ങനത്തോട് മാത്രമേ ഞാൻ ബന്ധപ്പെടുള്ളൂ, എന്റെ സ്റ്റാറ്റസുള്ളവരോട് എന്ന് പറയാൻ പറ്റുമോ? പിന്നെന്താ റസൂലുള്ളാഹി കൂടെ ചെയ്യാണ്ടായിരുന്നത് അല്ലേ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും, അള്ളാഹുവിന്റെ റഹ്മത്തിനാൽ താങ്കൾ അവരോട് സൗമ്യമായി ഇടപെട്ടു. ഗ്രാമീണരായ അറബികൾ, അറബി നമ്മളുണ്ട് കാട്ടറബിന്നൊക്കെ, അങ്ങനത്തെ ആളുകളല്ലേ അവിടെ ഉണ്ടായിരുന്നത്? അവരോട് റസൂലുള്ളാഹി സൗമ്യമായി മൃദുല സ്വഭാവത്തോടെ ഇടപെട്ടു. വലവുക്കുന്ന ഫല്ലൻ ഖലീലൻ ഖൽബി, താങ്കൾ പരിശുദ്ധ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ ലംഫല്ലു മിൻ ഹൗലിക, അവർ നിന്റെ ചുറ്റും പിരിഞ്ഞു പോകുമായിരുന്നു. നമ്മൾ പറയുന്ന കാര്യം നമ്മൾ പറയുന്ന അതേ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്ന അവർ മാത്രം മതി. നമ്മളൊരു ക്ലാസ് നേരത്തെ എടുത്തിരുന്നു സലഫിയത്തിലേക്ക് മടങ്ങുന്നവരോട് ചില ഉപദേശങ്ങൾ. ഇന്ന് റാസൽ ഹൈമയിൽ ജീവിക്കുന്ന ശേഖ് ഷെഹി എന്ന് പറയുന്ന ഒരു സലഫി പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ റിസാല അത്, ആ ക്ലാസ് കേട്ടവർക്ക് കൈവന്തിച്ച തരത്തിലില്ല, പത്താൾ കഴിയില്ല. അപ്പൊ അതൊന്ന് ആദ്യങ്ങൾ കേൾക്കണം. നമ്മൾ സലഫിയത്തിലേക്ക് മടങ്ങിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇതുവരെ ഈ ഇസ്ലിയാത്തുകളിൽ പെട്ട് കിടക്കിയിരുന്നു അല്ലേ? ഒന്നാമത് അദ്ദേഹം പറയുന്ന കാര്യം രണ്ട് രണ്ട് മാത്രം ഞാൻ പറഞ്ഞു, ബാക്കി ക്ലാസ് കേൾക്കണം. ഒന്ന്, നിങ്ങൾ സലഫിയത്തിൽ എത്തിയതിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം. കാരണം ഒരുപാട് വഴിതെറ്റിപ്പോയ ആളുകളുണ്ട്, അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് ഈ വെളിച്ചം കാണിച്ചു തന്നല്ലോ എന്ന ഒരു നന്ദി നിങ്ങൾക്കുണ്ടാകണം, ശുക്ര് അള്ളാഹുവിനോട് ഉണ്ടാകണം. അഹ്ലു സുന്നത്തിന്റെ മാർഗത്തിൽ യഥാർത്ഥ സലഫിയത്തിന്റെ മാർഗത്തിൽ എത്തിയത്. രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം, അത് നമ്മൾ ആളുകൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടത്, ഇന്നും അതിൽ പെട്ടുകിടക്കുന്ന ആളുകളോട് നമുക്ക് വെറുപ്പോ വിദ്വേഷമോ വിരോധമോ പകയോ ഒന്നുമല്ല വേണ്ടത്, പിന്നെയോ സഹതാപമാണ് വേണ്ടത് അല്ലേ? ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കി, അവർ കുറച്ചുകൂടി ടൈം എടുക്കും ചിലപ്പോൾ മനസ്സിലാക്കാൻ. ഞാൻ മനസ്സിലാക്കിയ ഡേറ്റിൽ എല്ലാവരും മനസ്സിലാക്കണമെന്നുണ്ടോ? നമ്മളെ കാര്യം പഴയതെന്ന് ചിന്തിക്കുക. നമ്മളൊക്കെ പണ്ട് ഈ കച്ചിത്തത്തിൽ പെട്ട് കടന്നിരുന്നവരല്ലേ അല്ലേ? നമ്മളിപ്പോഴല്ലേ മനസ്സിലാക്കിയത്? അപ്പൊ അവരും അതുപോലെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നാളെ മനസ്സിലാക്കും. പ്രതീക്ഷ കൈവിടാതെ അവരോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അവർ ദേഷ്യം പിടിച്ചാൽ നമ്മൾ ദേഷ്യം പിടിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? ആ രീതിയിലുള്ള ദഅവത്ത് നമ്മൾ ഈ ഇൽമിനോടൊപ്പം നടത്തേണ്ടതുണ്ട്. അറിവില്ലാത്ത കാര്യങ്ങൾ പത്ത് കൊടുക്കാൻ നിങ്ങൾ പോകണ്ട, അത് ഉലമാക്കളോട് ചോദിക്കണം, ഉലമാക്കളേറ്റ് ബന്ധമുള്ള ദായിമാരോട് ചോദിക്കണം എന്ന് പറയാം. പക്ഷെ ആളുകളോടുള്ള ബന്ധം അത് വളരെ ഇന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഇതിൽ സെലഫികൾ നൂറേ നൂറ് സെലഫികൾ മാത്രമേ പറ്റുള്ളൂ, ആ സെലഫിയല്ല മറ്റേ സെലഫികൾ ഓനെ റിമൂവ് ചെയ്യും പിന്നെ റിമൂവ് ചെയ്യും, എന്നൊരു സെലഫികളെ തമ്മിൽ തമ്മിൽ ഇങ്ങനെ ചവിട്ടി പറയാം, ചവിട്ടിൽ ഇരുമ്പടുന്നമായി. ഇത് എങ്ങനെയാണ് വികസിച്ച് കൂട്ടണേ? എങ്ങനെയാണ് സെലഫിയത്ത് വികസിക്കുക? സെലഫിയത്ത് വികസിക്കട്ടെ, സെലഫി അല്ലാത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഓനെ ഗ്രൂപ്പിൽ നിർത്തിയിട്ടൊന്ന് പോസ്റ്റ് ചെയ്യാൻ പാടില്ല, പറയണത് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ പി എമ്മിൽ ചോദിച്ചെന്ന് പറയാതെ സെലഫികൾ മാത്രം ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ തമ്മിൽ തമ്മിൽ പറഞ്ഞാലോ? അങ്ങനെയൊക്കെ ചില കുട്ടികൾ മനസ്സിലാക്കിയിട്ടുള്ളത്, സെലഫികൾ മാത്രം ഗ്രൂപ്പ്, എന്നിട്ട് നമ്മളിങ്ങനെ പറയാ നമ്മൾ കേൾക്കുക. എന്താ സെലഫിയത്ത്? ഇങ്ങനെ സെലഫിയത്ത് വികസിക്കോ? സെലഫിയത്ത് പുറത്തേക്ക് വരുമോ? ഇത് പിന്നെ പോയി 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 ചുരുങ്ങി ചുരുങ്ങി പിന്നി പിന്നി ഉള്ളിക്കന്നെ പോവുക? ഇത് പുറത്തേക്ക് വരണ്ടേ? ഇത് വികസിക്കണ്ടേ? ഇതാളുകൾ അറിയണ്ടേ? നമ്മളിത് ചുരുക്കാനല്ല പറഞ്ഞു, നമ്മളിത് വികസിപ്പിക്കാനാ പറയുന്നത്. സംഘടനാ പക്ഷപാതിത്വങ്ങളിൽ നിന്നൊക്കെ അതിൽ നിന്ന് മോചിപ്പിച്ച് കക്ഷിത്വങ്ങളിൽ നിന്ന് അതിനെ ഒന്ന് വേർപെടുത്തി അതിന് വിശാലമായ ഈ മുസ്ലിം സമൂഹത്തിലേക്കും മുസ്ലിം മനുഷ്യ സമൂഹത്തിലേക്കും എത്തിച്ചു കൊടുക്കാനുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടത്. അതാണ് നമ്മുടെ അജണ്ട. അല്ല, നമ്മൾ പോയി പോയി നമ്മൾ ചവിട്ടിൽ ഉൾപ്പെടുന്ന മാതിരി എന്തോ ശബ്ദം പുറത്തുള്ളവൻ എന്തെങ്കിലും അറിയോ? നിങ്ങൾക്ക് അറിയില്ല, പോയിട്ടുണ്ടോ അച്ഛ ഉറുമ്പ് പറഞ്ഞാല് എന്നതുപോലെ ആകാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ എല്ലാവരോടും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുകയും ആരോടും പ്രത്യേക വിരോധം വെക്കാതിരിക്കുകയും വേണം. ആ ഹിസ്ബിയത്തിൽ പെട്ടുകിടക്കുന്നവരോട് സഹതാപമാണ് നമുക്ക് വേണ്ടത്. ആ സഹതാപം നമ്മളെ പല ആളുകൾക്കില്ല. ദേഷ്യം, പകം, മറ്റു സംഘം എന്ത് വികസിക്കോ, ഇത് അവർക്ക് കിട്ടുമോ, അവർക്കിത് കിട്ടണ്ടേ, അവർക്കിത് കിട്ടിയാലല്ലേ നമുക്കതില്ല. ഞാൻ യഹദിയല്ലാഹുബിക്കറത്തിന് ഖൈറുല്ല കമിൻ ഹുമരിൽ നഅം അലി റസൂലിനോട് പറയാണ്, നീ മുഖേന ഒരാൾ ഹിദായത്തിലായാൽ മേത്തരം ചുവന്ന ഒട്ടകങ്ങൾ, അന്ന് അറബികൾ തന്നെ മേത്തരം സമ്പാദ്യമാണ്, എനിക്ക് 12 ചുവന്ന ഒട്ടകണ്ട് വലിയ ആളായി, അതൊക്കെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് മെച്ചയിതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആളുകൾ ചുരുങ്ങി ചുരുക്കി പോകുന്നത് ഒരിക്കലും അവർ നമ്മൾ അകറ്റാൻ ശ്രമിച്ചാലും നമ്മൾ അകലരുത്. നമ്മൾ അവരോട് സഹതാപമാണ് നമുക്കുണ്ട്. നസീഹത്തിന്റെ നിലപാടിൽ നിന്നുകൊണ്ട് അവരെ നമ്മൾ ശത്രുക്കളായി കാണാതെ, പകയും വിദ്വേഷം വെക്കാതെ അവർക്ക് ഈ സലഫിയത്തിന്റേക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അവരോട് മാത്രമല്ല, എല്ലാവരും ഒന്നും പറയണം, മനസ്സിലായില്ലേ? അപ്പൊ അതിനുള്ളൊരു തുടക്കമാകട്ടെ ഈ പ്രദേശത്ത് ഇവിടെ നടക്കുന്ന ഈ ക്ലാസ് എന്ന് ഞാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒന്നോ രണ്ടോ ആളുകളാണ് ഇതിനുവേണ്ടി പരിശ്രമിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കാൻ നമ്മുടെ സമ്പർക്കങ്ങള്, നമ്മുടെ പെരുമാറ്റങ്ങള്, നമ്മുടെ സ്വഭാവങ്ങള്, നമ്മുടെ ഫോൺ കോളുകള്, നമ്മുടെ മെസ്സേജുകള്, ഇതൊക്കെ അതിന് ഉപകാരപ്പെടണം. അങ്ങനെ നാം പഠിക്കുകയും പഠിച്ചുകൊണ്ടേയിരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപെട്ട തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കിത്തരുമാറാകട്ടെ. എല്ലാ ശനിയാഴ്ചയും ഇവിടെ വെച്ച് ക്ലാസ് നടത്താനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഈ പരിസരത്ത് ഈ ക്ലാസ്സിന് വരാൻ കഴിയുന്ന എല്ലാവരും അവർ വരികയും അവർ ഒരാളെ കൊണ്ടുവച്ച് അധികം കൊണ്ടില്ല. നീ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും വന്നിട്ടില്ലാത്ത ഒരാളെ കൊണ്ടില്ല, ഇവൻ വരുന്നുണ്ടെങ്കിൽ ഇവനും വരിക, ഒരാളെ കൊണ്ടില്ല. ബസ് ഫസ്റ്റ് സ്റ്റെപ്പിൽ അത് മതി, ഒരാളെ കൊണ്ട ഭയങ്കര. പക്ഷെ ഒരാൾ ഇവിടെ എത്തണം, അയാൾ ഇവിടെ എത്തിയിട്ട് നിങ്ങളെ തന്നെ കാണാക്കണ്ടേ, മനസ്സിലായില്ലേ? സുബൈക്ക് വിളിച്ചോട്ടിയാല് നമ്മളെങ്ങാനും വിളിച്ച ദേഷ്യം വിളിച്ചിട്ടോ പള്ളിയിൽ നിന്ന് ആദ്യം നോക്കിയാലേ വിളിച്ചോണ്ടോന്നാ നോക്കുക അല്ലേ? ആ എന്നെ വിളിച്ചിട്ട് പോകാൻ കിടത്തുറങ്ങിയല്ലേ? പോകാൻ ചേർക്കുമ്പോ പോന്നപ്പോ വണ്ടി പറഞ്ഞു എവിടെയോ വീണ്ടെടുക്കണ്ടാവും, അതൊന്നും വായിക്കില്ല. അപ്പൊ അതുപോലെ ആകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരികയും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലുമൊക്കെ ഈ വെളിച്ചം കിട്ടാതെ നിൽക്കുന്ന സഹോദരങ്ങളോട് സഹതാപം നമുക്കുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദീനിന്റെ മാർഗത്തിലുള്ള ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിച്ച നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ സംരംഭത്തിന്റെ എളിയ തുടക്കമാണിത്. അതുകൊണ്ട് അതിന് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.